ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
அசப்தம் அஸ்பர்சம் அரூபமவ்யம் ததாரசம் நித்யம் அகந்தவச்சயத் அனாத்யனந்தம் மகத பரம் த்ருவம் நிச்சாய தன்மிருத்தி முகா பிரமுச்சதே. அங்கே ஈ உபதேசப்பிரகரணம் இவிட அவசானிக்கையான. பிரஸ்துத விஜ்ஞான ஸ்துத்யர்த்தமாக ஸ்ருதி ஈ பரஞ்ச விஜ்ஞானத்தை இவட பிரஸ்துதமாக நிர்தேசிக்கப்பட்டதாய விஜானத்தின் ஸ்துத்யர்த்தம் ஸ்துதிக்க வேண்டி ஸ்ருதி ஆஹாஸ்ருதி அடுத்து பரையதான. அடுத்த நாச்சிகேதம் உபாக்கியானம் மிருத்யு ப்ரோக்தம் சநாதனம் உக்த்வா ஸ்ருத்வா ச மேதாவி ப்ரஹ்மலோகே மஹீயதே. நாச்சிகேதம் நச்சிகேதசா ப்ராப்தம் நாச்சிகேதம். இந்த நாச்சிகேத உபாக்கியானம் நச்சிகேதஸ் பிராபித்தது யமதேவனும் நச்சிகேதஸ் பிராபித்ததானது நாச்சிகேதம். மிருத்யுனா ப்ரோக்தம் மிருத்யுதேவன் உபதேசித்தது நாச்சிகேதம் உபாக்கியானம் மிருத்யு ப்ரோக்தம். மிருத்யுதேவன் உபதேசித்தது நச்சிகேதஸ் நேடியதுமாய இதம் ஆக்கியானம் உபாக்கியானம் ஈ விசதீகரணம் கதாரூபத்தின் விசதீகரணம் உபாக்கியானம். வள்ளி திரையலட்சணம் இம்மூன்று வள்ளிகள். சனாதனம் சிரந்தனமான இது நித்தியமான உபாக்கியானம். நித்தியம் எந்தோடு பண்ணு வைதிகத்துவம் வைதிகமான அனாதியாய் அனந்தமாய் ஈ உபதேசம் உபாக்கியானம் பிரச்சரிச்சு கொண்டிருக்கிறது. அதுகொண்டு இது நித்தியம் என்று பண்ணு ஆச்சாரிய பரம்பரையிலூட குரு பரம்பரையிலூட அனாதிகாலமாய் இதுங்கே பிரவர்த்திச்சு கொண்டிருக்கிறது. அதுகொண்டு இது நித்தியம் சிரந்தனம் என்று பண்ணு அது ஹேது பண்ணு வைதிகத்துவம் இது உக்த்வா பரையு பிராமணேப்ப உக்த்வா பரையு இது ஆரோடு பரஞ்சு கொடுக்கணும் பரையு இது எவடையெங்கிலும் பண்ணிட்டு காரியமில்ல பாஷகாரனோட ஒன்று விசதீகரிக்கணும். பிராமணேப்ப உக்த்வா பிராமணர்க்கு வேணும் இது உபதேசிச்சு கொடுக்கணும் பரையு. இது உபதேசிச்சு கொடுத்தால் அதனை சீகரிக்கானும் தரிக்கானும் அது பிரவர்த்திக்கானும் யோகியதையுள்ள அதிகாரிகளுக்கு அது உபதேசிச்சு கொடுக்கணும். அது பிராமணேப்ப என்று விசேஷிச்சு பண்ணு அங்கே உள்ளவர்க்கு பண்ணிட்டு இது கொண்டு பிரயோஜனம். நேதம் நாபஸ்காய நாபக்தாய கதாச்சல இது எல்லாயிடத்தும் பரையின் காரியமான அதிகாரிக்கு இது உபதேசிக்கு என்னே பிரயோஜனம். இது நந்திக்கிறவனு இது உபதேசிச்சிட்டு காரியமில்ல பிரயோஜனம் செய்யத்தில்ல. பகவத்கீதையிலும் பரையுது அதபஸ்காய தபஸ் இல்லாதவன் உபதேசிக்கிறது. தபஸ் உள்ளவனான பிராமணன் நாபக்தாய பக்தி இல்லாதவன் அது உபதேசிக்கிறது. பக்தி உள்ளவனான பிராமணன் ஸ்ரத்த இல்லாதவன் அசுஸ்ரூஷவே சுஸ்ரூஷா சிரவணம் செய்யுன தாற்பயம் இது கெழுதுன தாற்பயம் உள்ளவனே இது உபதேசிக்காவும் அல்லாதவன் உபதேசிச்சிட்டு காரியமில்ல. ஸ்ரத்த இல்லாதவன் உபதேசிச்சிட்டு காரியமில்ல. ശ്രദ്ധാനുമാണ് എനിക്കിത് ഉപദേശിക്കുന്നത്, ഞാനിത് താല്പര്യപൂർവ്വം ശ്രവിക്കാം എന്ന ഭാവന ഉള്ളവന് മാത്രമേ ഇത് ഉപദേശിക്കാവൂ. അങ്ങനെയുള്ളവനെ ഉപദേശിക്കണം, അല്ലാത്തവർക്ക് ഇത് ഉപദേശിച്ചിട്ട് കാര്യമില്ല, പ്രയോജനമില്ല. അതുകൊണ്ട് ആചാര്യേഭ്യോ ശ്രുത്വാച്ച ആചാര്യേഭ്യോ അതുപോലെ ഇത് ആചാര്യന്മാരിൽ നിന്ന് ശ്രവിക്കണം. അനുഭവസമ്പന്നന്മാരായ ആചാര്യന്മാരിൽ നിന്നും ശ്രുത്വ ഇത് ശ്രവിക്കേണ്ടതാണ്. ഇതങ്ങനെ ഉപദേശിക്കുകയും ശ്രവിക്കുകയും ചെയ്യണം. മേധാവി അങ്ങനെ ചെയ്തിട്ട് മേധാവിയായിട്ടുള്ളവൻ സ്വാധ്യായ പ്രവചനം എന്ന് പറയും. ഇതിന്റെ ഉത്വ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് സ്വാധ്യായം, അതും സ്വാധ്യായപ്പെടുന്നു. പ്രവചനം അതും സ്വാധ്യായം തന്നെ. കാരണം ഇതിനെ ഗ്രഹിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നവന് ഇതിൽ കൂടുതൽ നിഷ്ഠയുണ്ടാവും. ശ്രവിക്കുന്നവനേക്കാൾ കൂടുതൽ പ്രയോജനം പറയുന്നവനാണ്. കാരണം പറയുന്നത് കൊണ്ട് പറയുന്നവന് കൂടുതൽ നിഷ്ഠ സ്ഥിരത ഉണ്ടാവും, കേൾക്കുന്നവനും പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ടാണ് സ്വാധ്യായ പ്രവചനാഭ്യാ സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്നും ഒരിക്കലും പിന്തിരിയരുത് എന്ന് പറയുന്നു. ഈ പ്രവചനത്തിന് തന്നെ മുഖ്യമായൊരു കാര്യം ഒരു പങ്കുണ്ട്. ഇത്ര ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഗ്രഹിക്കുമ്പോൾ ആ ശ്രവിക്കുക, ശ്രവണം കഴിഞ്ഞ് അടുത്തു വരുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ശ്രവണത്തോടൊപ്പം വരുന്ന ഭാഗമാണ് മനനം. ഈ മനനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പ്രവചനമാണ്. ഒരാൾ ഈ വിഷയത്തെക്കുറിച്ച് ഏകാഗ്രമായി ചിന്തിക്കുന്നത്, ഏകാഗ്രമായി ചിന്തിക്കാൻ കഴിയുന്നത് ശ്രവണത്തേക്കാൾ കൂടുതൽ മനനം നടത്തുന്ന സമയത്താണ്. ആ മനനത്തിന് ഏറ്റവും പറ്റിയ ഒരു ഉപായമാണ് പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവചനം നടത്തുമ്പോഴാണ് അയാളുടെ ബുദ്ധി കൂടുതൽ ഏകാഗ്രമാകുന്നതും കൂടുതൽ അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ശ്രവണത്തിൽ അത്രയും ദൃഢതയുണ്ടാവത്തില്ല. അതുകൊണ്ട് പ്രവചനം വളരെ മുഖ്യമാണ്. ഇത് ശ്രവിച്ചു കഴിഞ്ഞാൽ ഇത് ദൃഢമാവണമെങ്കിൽ ഇത് പ്രവചനം നടത്തുന്ന കഴിയണം. ഇതെന്നുള്ള ഏത് വിദ്യ സംബന്ധിച്ചാലും ശരി, ആ വിദ്യ ആ വിദ്യാർത്ഥി വിദ്യയെ സ്വീകരിക്കുന്നവന് ദൃഢമാകണമെങ്കിൽ ആ വിദ്യ അയാൾ അതിന്റെ പ്രവചനം നടത്തി തന്നെ തീരും. അത് അയാളുടെ സ്വാധ്യായത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാലേ അത് വായിക്കത്തു. അപ്പോൾ ചിന്തയ്ക്കൊരു കുറച്ചുകൂടി ദാർഢ്യം വരത്തും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പ്രാധാന്യമാണ്. ശ്രുത്വ ഉക്ത്വ, ഇത് ശ്രവിക്കണം, ഇത് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആചാര്യഭ്യു, ആചാര്യന്മാരിൽ നിന്ന് ശ്രവിക്കണം, ഇനി ശ്രദ്ധാലുക്കളായവർക്ക് ഇത് ഉപദേശിക്കുകയും വേണം, പറഞ്ഞു കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്ത് ഇതിൽ തന്നെ പറയുന്നു, ഇത് ഹൈമം പരമം ഗുഹ്യം മദ്ഭക്തി ഷവിധാസ്യ, ആരാണോ ഇത് എന്റെ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ ഉപനിഷത്തും ഗീതയുമായിട്ട് പല ഭാഗങ്ങളും വളരെയധികം സാമ്യമുണ്ട്. ഒരു ഭാഗം ഇത് തന്നെ അവിടെയും പറയുന്നുണ്ട്, ഇത് എന്റെ ഭക്തന്മാർക്ക് ഇത് ആരാണോ ഉപദേശിച്ചു കൊടുക്കുന്നത് അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അത് ഇവിടെയും പറയുന്നുണ്ട്, ഇത് കേൾക്കണം, ഉപദേശിക്കണം, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്തിട്ട് മേധാവി, അത് ചെയ്യുന്ന അവൻ മേധാവിയായിട്ടുള്ളവൻ, ആ മേധാവിയെ ആർജിക്കുന്നതും ഇത് ശ്രവിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉപായം. അതിലൂടെയും അവൻ മേധാവിയായിട്ട് ബ്രഹ്മലോകെ, ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ഏവ ലോകം, ബ്രഹ്മത്തിന്റെ ലോകം എന്നെടുക്കരുത്, ബ്രഹ്മണ സ്ഥാനം അങ്ങനെ വ്യാഖ്യാനിക്കരുത്, ബ്രഹ്മത്തിന്റെ സ്ഥാനം അങ്ങനെയല്ല, ബ്രഹ്മൻ തന്നെയാണ് ഇവിടുത്തെ ലോകം, ബ്രഹ്മലോക. അതെന്താണെന്ന് ഇതുവരെ വിശദീകരിച്ചു കഴിഞ്ഞു. തസ്മിൻ മഹീയതേ, അതിലവൻ പൂജിതനായിത്തീരുന്നു എന്നർത്ഥം. ഇതിനെ പറയുകയും ഇതിനെ കേൾക്കുകയും ചെയ്യുന്നവൻ തന്നെ തന്നെ പൂജിതനായിരിക്കുന്നു. എന്താണ് ആത്മഭൂത, ആത്മസ്വരൂപനായി അവൻ, പരമാത്മസ്വരൂപനായി ഉപാസ്യഭൂതി, അവൻ ഉപാസ്യനായിത്തീരുന്നു, പൂജനീയനായിത്തീരുന്നു. അവൻ സ്വയം പൂജനീയനായിത്തീരുന്നു, ഉപാസ്യനായിത്തീരുന്നു, ആത്മസ്വരൂപിയായിത്തീരുന്നു എന്നർത്ഥം. ഇതിനെ നിരന്തരം ശ്രവിക്കുകയും നിരന്തരം ഇതിനെ പ്രവചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവൻ ആ സ്വരൂപത്തെ പ്രാപിച്ചിട്ട്, സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ചിട്ട് അവൻ സ്വയം പൂജനീയനായിത്തീരുന്നു. അതാണ് ഇതിന്റെ മഹത്വം, മനുപാസനായിത്തീരുന്നു എന്നർത്ഥം. അതാണ് ബ്രഹ്മലോകെ മഹീയതേ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ഫലം. നാചികേതം ഉപാഖ്യാനം മൃത്യു പ്രോക്തം സനാതനം ഉക്ത്വാ ശ്രുത്വാ ച മേധാവി ബ്രഹ്മലോകെ മഹീയതേ യൈമം പരമം ഗുഹ്യം ശ്രാവയേ ബ്രഹ്മ സംസതി പ്രയത ശ്രാദ്ധകാലേവ തദാനന്ദ്യായ കൽപ്പതേ. എന്ന ഭാഷ്യം, യഹ കച്ചിത്, ഏതൊരുവനാണ് ഇമം ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തെ, ഇതുവരെ പറഞ്ഞ മന്ത്രഭാഗത്തെ, ഇതെങ്ങനെയുള്ളതാണ്? പരമം, പരമമാണ് പ്രകൃഷ്ഠം, പ്രകൃഷ്ഠമായതാണ്, ഗുഹ്യം ഗോപ്യമാണ്, രഹസ്യമാണ്. രഹസ്യം എന്ന് പറയുമ്പോൾ ഈ തത്വം പ്രാകൃത ബുദ്ധികൾക്ക് ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ളതാണ്. ഇതിനെ ഗുഹ്യം ഗോപ്യം രഹസ്യം എന്ന് പറയുന്നത്. ഇത് ശ്രാവയെ, ഇതിനെ ശ്രവിപ്പിക്കുക. ഇവിടെ ഗ്രന്ഥതോ അർത്ഥതസ്ഥ, ഗ്രന്ഥത എന്ന് വെച്ചാൽ ഇതിന്റെ പാരായണം, അർത്ഥത എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം. രണ്ടുമാണ്. ഇതിന് പാരായണം ചെയ്യുക, പാരായണം ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കുക, അതുപോലെ ഇതിന്റെ അർത്ഥത്തെ വിശദീകരിച്ചു കൊടുക്കുക. ഇതെവിടെയാണ് ചെയ്യേണ്ടത്? ബ്രഹ്മസംസതി പറയുന്നു, ബ്രാഹ്മണാണാം സംസതി, ബ്രാഹ്മണ സദസ്, അധികാരികളായ യോഗ്യന്മാരുടെ സദസ്. ഇതിനെ ഗ്രഹിക്കാൻ ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും എല്ലാം ഉള്ളവരുടെ സദസ്, അങ്ങനെയുള്ളവരുടെ സംസതി സദസ്. ബ്രഹ്മസംസത്, ആ ബ്രഹ്മസംസത്ത് സാധാരണ എവിടെയാണ് സംഭവിക്കുന്നത്? വിദ്വാൻമാർ ഒരുമിച്ചു കൂടുന്ന ഇടം. അവിടെ എങ്ങനെ പറയണം? പ്രയത ശുചിർഭൂത്വ, ശുചിയായി പറയുന്നവൻ അതിന് വേണ്ടുന്ന യോഗ്യതകളൊക്കെ സമ്പാദിച്ചിരിക്കുന്നതാണ് ശുചിത്വം എന്ന് പറയുന്നത്. ശുദ്ധ മനസ്സനായി, നിഷ്കാമനായി, അതിൽ കാമനകളും താല്പര്യങ്ങളൊന്നും ഇല്ലാതെ ബാഹ്യ ആഭ്യന്തര ശൗചത്തോടുകൂടി, രണ്ടു തരത്തിലുള്ള ശൗചത്തിനും പ്രാധാന്യമുണ്ട്, ബാഹ്യമായും ശുചി ഉണ്ടായിരിക്കുക, ആന്തരികമായി മാനസിക ശൗചം, നിഷ്കാമന. അങ്ങനെ ശ്രദ്ധാലുവായി ഭക്തിയുക്തനായി, അതൊക്കെ ശുചിത്വത്തിന്റെ ഭാഗങ്ങളാണ്. അങ്ങനെ ശുചിർഭൂത്വ ശ്രാദ്ധകാലേവ, ശ്രാദ്ധകാലത്തിനുമാകാം പറയുന്നു. ബ്രഹ്മസംസത്ത് ബ്രാഹ്മണ സദസ്, അത് ഇത് പാരായണം ചെയ്യുന്നതിനും മറ്റൊരു പ്രത്യേക സമയം നിർദ്ദേശിച്ചു. അവിടെ വിദ്വാൻമാരെല്ലാം ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ശ്രാദ്ധകാലവും മറ്റും. അവിടെയോ അല്ലെങ്കിൽ ബ്രാഹ്മണ സദസ്സിലോ എവിടെയാണോ ശ്രാവയെ ഭുഞ്ചാനാണ് തശ്രാദ്ധം, ശ്രാദ്ധത്തിൽ പങ്കെടുക്കുന്നവർ, അവര് പ്രത്യേക ചടങ്ങ്, മരണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായതുകൊണ്ട് ഇവിടെ മൃത്യുവിനെ കുറിച്ചും മരണശേഷം ഉള്ള ആത്മാവിനെ കുറിച്ചും എല്ലാം ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭം ഇതൊരാൾക്ക് ഈ തത്വത്തെ ശ്രദ്ധിക്കുന്നതിന് കൂടുതൽ അനുകൂലമാണ്. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു ശ്രാദ്ധകാലം എന്ന് പറഞ്ഞു. അപ്പൊ മൃത്യുവിനെ കുറിച്ച് ഒരുവനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സമയം, ആത്മാവിനെ കുറിച്ച് ആ സമയത്ത് ശ്രദ്ധിക്കാൻ അയാൾക്ക് മനസ്സ് വരും. അതുകൊണ്ട് പറഞ്ഞു അശ്രാദ്ധ കാലത്തോ. അപ്പൊ ഈ ശ്രാദ്ധ സമയത്ത് പറയുന്നതിനും വിശേഷതയുണ്ട്. ആ ശ്രാദ്ധ സമയത്തും മറ്റുമാണ് പുരാണങ്ങളും മറ്റും പാരായണം ചെയ്യുന്നതും ആത്മീയ കാര്യങ്ങളും മറ്റും. കാരണം മനസ്സിൽ സഹജമായി വിഷയവിരുത്തി ഉണ്ടാകുന്ന സമയം, മരണം മനുഷ്യനെ അന്തർമുഖനാകുന്നു, അവിടെ അവന് വിഷയിച്ച് കുറഞ്ഞിരിക്കുന്നു, അങ്ങനൊരു സന്ദർഭമാണ്. സഹജമായി തന്നെ മനസ്സിൽ വിരക്തി വരുന്ന ഭാവമാണ്. ആ ഭാവത്തിൽ ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് കേൾക്കുന്നതിന് ശ്രദ്ധ ഉണ്ടാകും. വിശേഷിച്ചും അവിടെ യോഗ്യന്മാരാണെങ്കിൽ, അതാണ് ബ്രാഹ്മണാനാം സദസ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ബഹിർമുഖരായ മനുഷ്യർ കൂടി അന്തർമുഖരാകുന്ന ആ സമയത്ത് ഇത് ശ്രവിപ്പിക്കണം, ഇത് പാരായണം ചെയ്യണം. അതുകൊണ്ടാണ് മരണസമയത്ത് പുരാണങ്ങളും മറ്റും പാരായണം ചെയ്യുന്നത്. അതുപോലെ ശ്രാദ്ധ സമയത്ത് ഇത് പാരായണം ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അസ്യ ആനന്ദിയായ അനന്തഫലായ കൽപ്പതി സംബന്ധി, അവനത് അനന്തഫലത്തെ കൊടുക്കുന്നു എന്നർത്ഥം. ആ സമയത്ത് ഇത് പറയുമ്പോഴും ശ്രവിക്കുമ്പോഴും കേൾക്കുന്നവനും പറയുന്നവനും കൂടുതൽ ഏകാഗ്രത ലഭിക്കുന്നു. ഇതിന്റെ അനന്തമായ ഫലത്തെ, മോക്ഷപര്യന്തമുള്ള ഫലത്തെ അവന് കിട്ടുന്നു. ആനന്ദിയായ അനന്തഫലായ കൽപ്പതി സമ്പദ്യതി. അത് കഴിഞ്ഞിവിടെ പറയുന്നു തദാനന്ദിയായ കൽപ്പതി എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു. പറയുന്നു ദുർവചനം രണ്ടു തവണ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അധ്യായ പരിസമാപ്തി അർത്ഥം, അധ്യായത്തിന്റെ പരിസമാപ്തിക്ക് വേണ്ടിയാണ് രണ്ടു തവണ പറയുമ്പോൾ അവിടെ അത് ചൊല്ലി അവസാനിപ്പിക്കണം. ആ അധ്യായം അവിടെ അവസാനിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ടു തവണ എന്തിയത് ഇരട്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതിവിടെ ആണ് അത് പാരായണം നടത്തേണ്ടത്. ഇവിടെ പാരായണം നടത്തിയാലാണ് കൂടുതൽ ഫലവത്താകുന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് മന്ത്രത്തിൽ. ഇത് ഈ രണ്ട് മന്ത്രങ്ങളും ഈ വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാനത്തെ നമുക്ക് നിർദ്ദേശിക്കുകയല്ല, അങ്ങനെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയല്ല, ശ്രാദ്ധ സമയത്ത് ഇത് ചൊല്ലണം എന്ന് നിർബന്ധം പിടിക്കുകയല്ല. അതിൽ അല്ല അതിന് പ്രാധാന്യം, മറിച്ച് സ്തുതിവാക്യങ്ങളെല്ലാം അതതിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ഇത് നിരന്തരം പാരായണം ചെയ്യേണ്ടതാണ്, നിരന്തരം മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. അത്രയും മഹത്വമേറിയതാണ് എന്നുള്ളതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് മന്ത്രങ്ങളും അതിനെ സ്തുതിക്കുന്ന രൂപത്തിൽ പറയുന്നത് എന്നാണ്. അതാണ് ആദ്യം പറഞ്ഞത് വിജ്ഞാനസ്തുത്യ. വിജ്ഞാനസ്തുതിയാണ്, പ്രത്യേകിച്ച് ഒരു അനുഷ്ഠാനത്തെ വിധിക്കുകയല്ല. ഇന്നത് ചെയ്യണം, ശ്രാദ്ധം നടക്കുന്നിടത്തെല്ലാം നിർബന്ധമായും ഇത് വായിച്ചിരിക്കണം എന്നൊരു വിധിയല്ല ഇവിടെ, മറിച്ച് അതിന്റെ മഹത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊരു സന്ദർഭത്തിൽ അത് പറയുന്നത് നല്ലതാണ് എന്ന് നമ്മൾ ബോധിപ്പിക്കുകയാണ്. നാചികേതം ഉപാഖ്യാനം മൃത്യുപ്രോക്തം സനാതനം ഉക്ത്വാ ശ്രുത്വാ ച മേധാവി ബ്രഹ്മലോകേ മഹീയതേ യൈമം പരമം ഗുഹ്യം ശ്രാവയേ ബ്രഹ്മ സംസതി പ്രയത ശ്രാദ്ധകാലേവ തദാനന്ദ്യായ കൽപ്പതേ തദാനന്ദ്യായ കൽപ്പത ഇതി. ഇനി മന്ത്രങ്ങളിൽ പദങ്ങളെ വിച്ഛേദിക്കുന്നതിനും മറ്റും പ്രയാസമുള്ള ഭാഗം തെറ്റുകൂടാതെ വായിക്കുന്നതിന് വേണ്ടി ആദ്യ മുതലെയുള്ള മന്ത്രങ്ങൾ അത്തരം ഭാഗങ്ങൾ ഒന്ന് വിശദീകരിക്കാം. ചിലർക്കത് ആവശ്യമുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഒന്നാമത്തെ മന്ത്രത്തിൽ സാധാരണ അത് വളരെ ലളിതമാണ്, ഘൃതം അങ്ങനെ തന്നെയാണ് പദങ്ങൾ പിരിക്കുന്നത്. പിബന്ധ സുഹൃതസ്യ ലോകയും ഗുഹാം പ്രവിഷ്ടവും പരമേ പരാർത്ഥേ. അടുത്ത പദം ഛായ ആതപവും എന്നാണ്. ഛായാതപവും ഛായ ആതപവും ആതപം വെളിച്ചം വെയിൽ എന്നൊക്കെ അർത്ഥം. ഛായാച ആതപശ്ച ഛായാതപവും എന്നാണ്. ബ്രഹ്മവിദഹ ബ്രഹ്മവേത്തീതി ബ്രഹ്മവിദ് ബ്രഹ്മവിദഹ ബ്രഹ്മവിദ് ബ്രഹ്മവിദോ ബ്രഹ്മവിദഹ ബഹുവചനമാണ്. ബ്രഹ്മവിദോ വദന്തി അടുത്തിരിക്കുന്നത് ബ്രഹ്മവിദഹ വദന്തി. പഞ്ചാഗ്നയോ ഈ പഞ്ചാഗ്നയ പഞ്ചാഗ്നി അതിന്റെ ബഹുവചനമാണ് പഞ്ചാഗ്നയ. ചനാചികേത ചനാചികേത ശബ്ദമാണ് ചനാചികേത എന്ന് വരും. അത് സമാസത്തിന് വരുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്രികൃത്വ നാചികേതു അഗ്നിഹിച്ചിത തനാചികേത ബഹുവചനത്തിൽ തനാചികേത എന്ന് വരുന്നു. അത് പ്രത്യേകിച്ച് വേറെ ഇല്ല. അടുത്ത മന്ത്രത്തിൽ യഹ സേതുഹു എന്നവിടെ പിരിക്കുന്നു. ഈജാനാനാം ഈജാനാഹ അതിന്റെ ഷഷ്ടിയാണ്. ഈജാനാനാം ഈജാനാഹ ഈജാനാനാം ഷഷ്ടി ബഹുവചനമാണ്. അക്ഷരം ബ്രഹ്മ യത് പരം അവിടെ ഒന്നും വിശേഷിച്ചൊന്നുമില്ല. അഭയം തൃതീയശതാം തർത്ഥം ഇച്ഛ തൃതീയശ തരണം ചെയ്യുന്ന തൃതീയശതാം പാരം നാചികേതം സത്യമഹി അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. സന്ധി അവിടെയൊക്കെ സ്പഷ്ടമാണ്. അടുത്ത മന്ത്രത്തിൽ ആത്മാനം രഥിനം വിധി അത് ക്രിയയാണ്. വേത്തി വിത്ത വിദന്തി ഇത് ധാതുവിന്റെ രൂപമാണ് വിധി. ശരീരം രഥം ഏവ തു ബുദ്ധിം തു സാരഥിം വിധി. മനഃ പ്രഗ്രഹം ഏവ എന്ന് പ്രഗ്രഹമേവ ച അതിനും വിശേഷിച്ചൊന്നുമില്ല. ഇന്ദ്രിയാണി അടുത്ത മന്ത്രത്തിൽ ഹയാൻ ആഹുഹു എന്ന് പിരിയുന്നു. ഹയാൻ ആഹുഹു ആഹ ആഹതുഹു ആഹുഹു പറയുന്നു. വിഷയാൻ അവിടെ അങ്ങനെ പിരിക്കുന്നു. വിഷയാൻ തേഷു സന്ധി വന്നിട്ട് വിഷയാംസ്തേഷു എന്ന് പറയും. വിഷയാൻ തേഷു സന്ധി വന്നിട്ടാണ് വിഷയാംസ്തേഷു എന്നവിടെ ഒരു അനുസ്വാരം വരും, ഒരു സകാരവും വരും. വേഗം പഠിച്ചിട്ടുള്ളവർക്കറിയാം പ്രശ്ചവ്യം പ്രശാൻ എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. വിഷയാൻ തേഷു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്ത ഇതി ആഹുഹു മനീഷിണ ഭോക്ത ഇതി ആഹുഹു ഇവിടെ വിസർഗമാണ് ര ആയിട്ട് മാറുന്നു. ആഹുർ മനീഷിണ ഭോക്ത ഇതി ആഹുഹു മനീഷിണ ഭോക്തീത്യാഹുർ മനീഷിണ എന്ന് വന്നിരിക്കുന്നു. അടുത്ത മന്ത്രത്തിൽ യസ്തു യഹതോ വിസർഗമാണ് സഹാരമായി മാറിയത്. യഹ തു യസ്തു തു അവിജ്ഞാനവാൻ, തു അവിജ്ഞാനവാൻ, ഉകാരത്തിന് ഉപകാരം വന്നു. യസ്തു അവിജ്ഞാനവാൻ, യഹ തു അവിജ്ഞാനവാൻ, ഭവതി അയുക്തേന, ഭവതി അയുക്തേന, ഇക്കാര്യത്തിന് ഇകാരം വന്നു. മനസ സദാ തസ്യ ഇന്ദ്രിയാണി, തസ്യേന്ദ്രിയാണി അവിടെ പിരിക്കുന്നു, തസ്യ ഇന്ദ്രിയാണി അവശ്യാനി ദുഷ്ടാശ്വ ഇവ സാരദേഹി. ദുഷ്ട അശ്വ യസ്യ സ ദുഷ്ടാശ്വ ചേ ദുഷ്ടാശ്വഹ. അടുത്ത മന്ത്രത്തിൽ അതുപോലെ യഹ തു യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസ സദാ തസ്യേന്ദ്രിയാണി, തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വ സദ് അശ്വയസ്യ സദശ്വ സദശ്വാഹ ബഹുവചനത്തിൽ ഇവ സാരഥേഹി. അടുത്ത മന്ത്രത്തിൽ യഹ തു അവിജ്ഞാനവാൻ യസ്തു അവിജ്ഞാനവാൻ തു ആ അവിടെയാണ് ഉപകാരത്തിന് ഉപകാരം വന്നിട്ട് യസ്തു അവിജ്ഞാനവാൻ എന്ന് വരുന്നു. യഹ തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക അവിദ്യമാന മനോ യസ്യ സ അമനസ്ക അമനസ് അതിനൊരു കകാരം കൂടെ ഒരു സമാസത്തിൽ അമനസ്ക സദാ അവിടെ സദാ ശുചി പിരിക്കുന്നു. സദാ അശുചി എന്ന് സദാശുചി അത് സദാ അശുചി ശുചിയിലെ സദാ അശുചി എന്ന് പറയും. രണ്ടകാരം കുറിച്ച് തന്നിരിക്കുകയാണ്. സദാ അശുചി ദീർഘം ഇതിനെ സദാ ശുചി എന്നും തിരിക്കാം, സദാ അശുചി എന്നും തിരിക്കാം. അതിനെങ്ങനെ നമ്മൾ തിരിച്ചറിയും? തിരിച്ചറിയാൻ ഒരേ വഴികളും തുറന്നു വരുന്ന ഭാഗം വായിച്ചു നോക്കുക. നസ തത് പദമാക്കനോതി ആ പദത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിന് സദാ അശുചി എന്ന് തിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് മാർഗമുണ്ട്. രണ്ടു തരത്തിലും തിരിച്ചെടുക്കും. വ്യാകരണ നിയമം അനുസരിച്ച് രണ്ടായിട്ട് പിരിക്കുന്നത് ശരിയാണ്. സദാ അശുചിയിൽ നിന്നും പിരിക്കാം, സദാ ശുചിയിൽ നിന്നും പിരിച്ചെടുക്കാം. പക്ഷെ സന്ദർഭം അനുസരിച്ച് മനസ്സിലാകുക. ഇവിടെ ആ പരമപദത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സദാ അശുചിയുമായി. അതെയോ, എന്നാൽ വ്യാകരണ നിയമം അനുസരിച്ച് രണ്ടു തരത്തിലും പിരിച്ചെടുക്കാം. അത് തിരിച്ചറിയാൻ വേറെ മാർഗമൊന്നുമില്ല. എന്തായിരുന്നു എന്നുള്ളത് സന്ദർഭം അനുസരിച്ച് മനസ്സിലാകും. ഇവിടെ സംസാരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സദാ അശുചി, അല്ലായെങ്കിൽ സദാശുചി. അതാണ് അടുത്ത് അടുത്ത മന്ത്രത്തിൽ അങ്ങനെ യഹ തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാശുചി. ഇതും ചേർത്താണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ സദാ ശുചി എന്ന് വിളിക്കുന്നു. എന്നുവെച്ചാൽ ഇവിടെ സന്ധി വന്നിട്ടില്ല. രണ്ട് പ്രത്യേക പദങ്ങളാണ് സദാശുചി. പക്ഷെ ഏതെന്ന് ചേർത്താണ്, ചേർത്തുകഴിഞ്ഞാൽ നമ്മൾ സദാശുചി എന്ന് തന്നെ എടുക്കുന്നു. സതോ സഹത്തോ എന്ന് പിരിക്കുന്നു. സഹത്തോ തത്പദം ആപ്തനോതി യസ്മാത് ഭൂയഹ, യസ്മാത് ഭൂയഹ. ഇവിടെ സന്ധി ഒന്നും വന്നിട്ട് ചേർത്തെഴുതിയിരിക്കുകയാണ്. യസ്മാത് ഭൂയഹ ന ജായത്തെ, ഭൂയോ ന ഭൂയഹ ന ജായത്തെ എന്ന. അടുത്ത മന്ത്രത്തിൽ വിജ്ഞാനസാരഥി എന്നാണ്. മന പ്രഗ്രഹവാൻ നരഹ സഹ അധ്വന സോധ്വന പാദം ആപ്നോതി തദ് വിഷ്ണോഹോ, തദ് വിഷ്ണോഹോ എന്ന് ചേർത്തെഴുതിയിരിക്കുന്നു. പരമം പദം. അടുത്ത മന്ത്രത്തിൽ ഇന്ദ്രിയേഭ്യ പര, ഇന്ദ്രിയേഭ്യ പര ഹി അർത്ഥാ ഹ്യർത്ഥാ. അവിടെ വിസർഗം നോക്കിച്ചു പോയി. ഹി അർത്ഥാ ഹ്യർത്ഥാ അർത്ഥേഭ്യ ച അർത്ഥേഭ്യശ്ച 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 പരം മനഃ മനസഃ തു മനസഃ തു പര ബുദ്ധി ബുദ്ധേ ആത്മാ മഹാൻ പരഃ. അടുത്തത് മഹതഃ പരം അവ്യക്തം, പരം അവ്യക്തം. ഇവിടെ സന്ധിയില്ല. അവ്യക്താത് പുരുഷ പരഹ പുരുഷാത് ന, അതാണ് പുരുഷാന്ന പുരുഷാത്. ആ പ്രകാരത്തിന് സന്ധിയുണ്ട്, നകാരം വരുന്നു. പുരുഷാ പുരുഷാത് ന പുരുഷാന്ന പരം കിഞ്ചിത് സ കാഷ്ഠ സ പര ഗതി. അവിടെയൊന്നും സന്ധിയില്ല. യേശ സർവേഷു ഭൂതേഷു ഗൂഢോത്മ. ഗൂഢോത്മ, ഇത് ഒരു ഗൂഢോത്മ എന്ന് പറയുന്ന പ്രയോഗം സംസ്കൃതത്തിന് ഒരു വൈദിക പ്രയോഗമാണ്. അതിന് ഒരു പ്രത്യേക നിയമമനുസരിച്ച് പ്രയോഗിക്കുന്ന ഒരു ശബ്ദമാണ് ഗൂഢോത്മ. ന പ്രകാശതേ ദൃശ്യതേ തു അഗ്രയ തു അഗ്രയ ആണ് തു അഗ്രയ എന്ന് പറഞ്ഞിരിക്കുന്നത്. തു അഗ്രയ അഗ്രിയ ആകാരാന്ത ശ്രേണീയ ശബ്ദമാണ് അതിന്റെ തൃതീയത്. അഗ്രയ എന്ന് പറയും ബുദ്ധ്യ സൂക്ഷ്മയ സൂക്ഷ്മദർശിഭി സൂക്ഷ്മദർശിഭി ദൃശ്യതേ. സൂക്ഷ്മദർശിഭി തൃതീയ ബഹുവിനാണ് ദൃശ്യതേ. അടുത്തതിന് യച്ഛേത് യച്ഛേത്, അത് കഴിഞ്ഞിട്ട് വാക് മനസ്സി വാക് മനസ്സി. അതിന് വാങ് മനസ്സി എന്ന് പറയുന്നത് കകാരത്തിന് കകാരം വരും മനസ്സി. സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം ഏരു അനുനാസിക അനുനാസികോ വാ എന്നൊക്കെ സൂത്രമാണ് വാങ് മനസ്സി. അവിടെ മനസ്സിന്ന് മതി, വേദമായതുകൊണ്ട് മനസ്സിൽ നിന്ന് നീട്ടി ഛണ്ഡസ് മനസ്സി മനസ്സ് നമുസ്കാരിക ശബ്ദമാണ് സപ്തമീന്ന് മനസ്സിൽ നിന്ന് വരുന്നു. പ്രാജ്ഞ തത് യച്ഛേത്. അടുത്ത് യച്ഛേത് ജ്ഞാനേ ആത്മനി എന്നാണ് ജ്ഞാനേ, പക്ഷെ തിരുത്തണ്ട ജ്ഞാന ആത്മനി എന്നുള്ളതാണ്. സന്ധി വന്നിരുമ്പോണം സന്ധിയില്ലാതിരിക്കുകയാണെങ്കിൽ ജ്ഞാനേ എന്ന് വരും. അത് നമ്മൾ പറയും ഏച്ചുവായ വായ ലോകശാകരസ്യ സൂത്രങ്ങൾ വരുന്നു. ജ്ഞാനേ ആത്മനി ഏകാരം ലോപിച്ചു പോകും, അയാദേശം വന്ന് ഏകാരം ലോപിച്ച് ജ്ഞാന ആത്മനി എന്ന് വരുന്നു. യച്ഛേത് ജ്ഞാനേ എന്ന് വരുന്നു. യച്ഛേത് ജ്ഞാനേ തീർന്നു, അതിനുശേഷം ജ്ഞാന ജ്ഞാനത്തിന്റെ ജാവനം താക്കിയ ശേഷം ജാ വന്നു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ട് സ്തോശ്ചുനാശ്ചോ സൂത്രം. ജ്ഞാനം ആത്മനി മഹതി നിയച്ഛേത് 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 തത് യച്ഛേത് നിയച്ഛേത് തത് യച്ഛേത്. അവിടെ മൂന്ന് പദങ്ങളാണ് നിയച്ഛേത് തത് യച്ഛേത് ശാന്ത യച്ഛേത് ശകാരത്തിന് ഛകാരം ആദേശമായിട്ട് വരും ഷഷ്ഠോടി സന്ധിയിൽ പഠിക്കും ശാന്ത ശകാരത്തിന് ഛകാരം വന്നു ശാന്ത ആത്മനി. അവിടെ ശാന്തേ ആത്മനി എന്നാണ് ശാന്തി ജ്ഞാനേ രണ്ട് സപ്തമ്യന്തങ്ങളാണ് ആത്മനി ഏകാരത്തിന് ലോകം വന്നിരിക്കുകയാണ് ഇവിടെ ശാന്തേ ആത്മനി. അപ്പോൾ നിയച്ഛേത് തത് യച്ഛേത് ശാന്തേ ആത്മനി എന്നാണ്. ഉത്തിഷ്ഠത ക്രിയാരൂപമാണ് ജാഗ്രത, അതും ക്രിയാരൂപമാണ് തിഷ്ഠത് തിഷ്ഠത തിഷ്ഠതാം തിഷ്ഠന്ത് തിഷ്ഠ തിഷ്ഠത തിഷ്ഠതം തിഷ്ഠത മധ്യവർഷ ഭഗവാൻ ഉത്തിഷ്ഠത യൂയം ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത വരാൻ നിബോധത വരാൻ തിരിയ ഭഗവാനാണ് നിബോധത, അതും ക്രിയാരൂപമാണ്. ക്ഷുരസ്യ ധാര നിശിത ദുരത്യ ദുർഗം പഥഹ, അവിടെയെങ്കിലും പ്രത്യേകിച്ച് സന്ധികളില്ല. പഥഹ തത് കവയ വദന്തി. അടുത്തതിന് സന്ധിയില്ല അശബ്ദം അസ്പർശം അരൂപം അമ്മീയം തഥ അരസം. അവിടെ സന്ധിയുണ്ട് തഥ അരസം ദീർഘം വന്നിരിക്കുകയാണ്. നിത്യം അഗന്ധവത് ച അഗന്ധവത് ച സന്ധിയും അഗന്ധവച്ച സ്തുഹോസ്തുന സ്തുഹു എന്നാണ് സൂത്രം. യത് അനാദി അനന്തം മഹതഃ പരം ധ്രുവം നിചായ്യ തത് മൃത്യുമുഖാ തത് മൃത്യുമുഖ. ദകാരത്തിന് ശേഷം മകാരം വന്നു ദകാരത്തിന് നകാരം വരും വരോ അനുനാസികി അനുനാസികോ തത് മൃത്യുമുഖ പ്രമുച്യതേ എന്ന് പറയും. അടുത്ത് നാചികേതം ഉപാഖ്യാനം, അവിടെ ഒന്ന് സന്ധിയില്ല. മൃത്യുപ്രോക്തം മൃത്യുന പ്രോക്തം മൃത്യുപ്രോക്തം അങ്ങനെ സമാസങ്ങൾ വരും ഇടയ്ക്ക്. മൃത്യുപ്രോക്തം സനാതനം ഉപ്വ ശ്രുത്വ ച മേധാവി ബ്രഹ്മലോകേ മഹീയതേ. അവിടെ ഒന്നും സന്ധിയില്ല. യ യഹ എന്നുള്ളതാണ് അവിടെ യ എന്നായി. ഇമം പരമം ഗുഹ്യം ശ്രാവയേ ബ്രഹ്മസംസതി പ്രയത ശ്രാദ്ധകാലേവ തദ് ആനന്ദ്യായ തദ് ആനന്ദ്യായ എന്നാണ്. തദ് ആനന്ദ്യായ കൽപ്പതേ. അങ്ങനെയാണ് ചില പദങ്ങൾ തിരിച്ചെടുക്കുന്നത്, അല്ല സന്ധികാര്യങ്ങൾ. ഇത്രയുള്ളൂ. അതിനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങനെ മനസ്സിലാക്കാനുണ്ട്. പിന്നെ അങ്ങനെ ഉരുക്കിയപ്പടി വായിച്ച് അവസാനിപ്പിക്കുക ഈ അധ്യായം.